ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം ശ്രീ വിൻസ്.
നമസ്കാരം ടീച്ചർ.
ശ്രീ വിൻസ്, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവേശിക്കുന്ന ഒരു എല്ലാവരും ഒരുപക്ഷെ കേൾക്കുന്ന ഒരു വാക്കായിരിക്കും റീഫിനാൻസിങ് അല്ലെങ്കിൽ റീ മോർഗേജിങ് എന്നൊക്കെ ഉള്ളത്. എങ്ങനെ ഒരു മോർഗേജ് കണ്ടെത്താം എന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു അഭിമുഖം നേരത്തെ കൊടുത്തിരുന്നതാണ്. ഈ റീഫിനാൻസിങ് റീ മോർഗേജിങ് എന്ന് പറയുമ്പോൾ പുതിയതായി എത്തുന്ന പലർക്കും അത് കൃത്യമായി അറിയുന്നുണ്ടാകില്ല. എന്താണ് റീഫിനാൻസിങ് അല്ലെങ്കിൽ റീ മോർഗേജിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ ആദ്യം ഒന്ന് വിശദീകരിക്കാമോ?
പ്രധാനമായിട്ടും നമ്മൾ റീഫൈനാൻസ് അല്ലെങ്കിൽ റീ മോർഗേജിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സോ ആദ്യമായിട്ട് ഒരാളൊരു വീട് വാങ്ങുമ്പോൾ ഹോം ലോൺ ഒരു ബാങ്കിൽ നിന്ന് എടുത്തിട്ടായിരിക്കും നോർമൽ രീതിയിൽ അയാൾ വാങ്ങുക. അപ്പോൾ ആ ലോൺ, അവിടെയുള്ള ലോൺ വേറൊരു ബാങ്കിലേക്ക് നമ്മൾ മാറ്റുന്നതിനെയാണ് ആ ടേം നമ്മൾ ഉപയോഗിക്കുന്നത്. റീഫൈനാൻസിങ് അല്ലെങ്കിൽ റീ മോർഗേജിങ് എന്നുള്ള ടേം നമ്മൾ ഉപയോഗിക്കുന്നത്, ആ എക്സിസ്റ്റിംഗ് ലോൺ നമ്മൾ വേറൊരു ബാങ്കിലേക്ക് ഒന്നുകിൽ അതേ കാറ്റഗറിയിൽ തന്നെ അല്ലെങ്കിൽ അതേ ടേമോട് കൂടി തന്നെ എങ്ങനെ മാറ്റുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സാധാരണഗതിയിൽ റീഫൈനാൻസിങ് അല്ലെങ്കിൽ റീ മോർഗേജിങ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇത്തരത്തിൽ റീഫിനാൻസിങ് അല്ലെങ്കിൽ റീ മോർഗേജിങ് നടത്താൻ കഴിയുന്നത്?
പ്രധാനമായിട്ട് മൂന്നോ നാലോ സിനാരിയോ നമുക്ക് അതിൽ കൊടുക്കാനായിട്ട് സാധിക്കും. ഒന്ന്, പ്രധാനമായിട്ട് ഒരു പുതിയ ഓഫർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രൊമോഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് എക്സിസ്റ്റിംഗ് ബാങ്കിൽ നിന്ന് മറ്റു ബാങ്കിലേക്ക് മാറാറുണ്ട്. അത് ഫൈനാൻഷ്യൽ ഗെയിൻ അല്ലെങ്കിൽ മെയിനായിട്ട് അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ വരുന്നത് അല്ലെങ്കിൽ ഒരു പ്രാധാന്യം വരുന്നത് സാമ്പത്തികമായ നേട്ടം, അതിനാണ് ആ ഒരു ഒരു സിനാരിയോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ഓഫർ, ഇപ്പോൾ നാബിന്റെ അല്ലെങ്കിൽ കോമൺവെൽത്തിന്റെ ഒരു ഓഫർ പറയുകയാണെങ്കിൽ എന്തെങ്കിലും പോയിന്റ്സ് ഓഫർ അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് ഓഫർ, ആ രീതിയിൽ അതുകൂടാതെ ഇൻട്രസ്റ്റ്, ചെറിയ ഇൻട്രസ്റ്റ് വേരിയേഷൻ കുറവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തിക നേട്ടം, അതാണ് അതിന്റെ പ്രധാനമായിട്ട് വരുന്ന ഒരവസ്ഥ. രണ്ടാമത്തെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗൽ ആസ്പെക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഡിവോഴ്സ് ആ ഒരു ലീഗൽ ഇതിൽ കൂടെ കടന്നു പോവാണ്. അപ്പൊ എക്സിസ്റ്റിംഗ് ലോൺ പിന്നെ ആ ഒരു ബാങ്കിൽ നിർത്താനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ആരാണോ ആ പ്രോപ്പർട്ടി ഒരാളുടെ പേരിൽ വാങ്ങുന്നത് അവർക്ക് അവിടെ നിർത്താൻ താല്പര്യം ഉണ്ടാവില്ല, വേറൊരു ബാങ്കിലേക്കായിരിക്കും അത് മാറ്റാനായിട്ട് അവർക്ക് താല്പര്യം ഒരു പുതിയ സ്റ്റാർട്ടിന് വേണ്ടിയിട്ട്. അങ്ങനത്തെ സിനാരിയോയിലും നമ്മൾ ഈ ഒരു റീ മോർഗേജ് എന്നുള്ള സംഭവം അല്ലെങ്കിൽ റീഫൈനാൻസ് എന്നുള്ള സംഭവം നമ്മൾ കാണാറുണ്ട്. മൂന്നാമത്തെ എന്ന് പറയുന്നത് അതും ഒരു കോമൺ സിനാരിയോ ആണ്. ഇപ്പൊ ഒരു എക്സിസ്റ്റിംഗ് ബാങ്ക്, ഇപ്പൊ നമ്മൾ ഇപ്പൊ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കുമായിട്ട് നമുക്ക് സർവീസ് നല്ലതല്ലാണ്ട് വരിക. അപ്പൊ ആ സർവീസ് നല്ലതല്ലാതെ വരുമ്പോൾ അവർ വേറൊരു ബാങ്കിനെ സമീപിച്ച് ആ ബാങ്കിലേക്ക് മാറുന്ന ഒരവസ്ഥയും സാധാരണഗതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. നാലാമത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ആണ് അതിൽ മെയിനായിട്ട് വരുന്നത്. ഇത് രണ്ട് സംഭവങ്ങളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഒന്ന് പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഷെയർസ്, അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ലെൻഡിങ്ങിൽ വരുമ്പോൾ കുറച്ചുകൂടി വേറൊരു ബാങ്കിലേക്ക് പോയി ആ ഇക്വിറ്റി യൂസ് ചെയ്തിട്ട് വേറൊരു പ്രോപ്പർട്ടി മാറ്റി അവരുടെ വെൽത്ത് കൂട്ടുക. അതിനും ആ ഒരു സാഹചര്യത്തിലും കൂടിയിട്ട് നമ്മൾ ഈ റീഫൈനാൻസ് എന്നുള്ളൊരു സംഭവം നമ്മൾ നോർമലി വരാറുണ്ട്. അപ്പൊ അങ്ങനത്തെ പിന്നെ ഒന്ന് രണ്ട് ചെറിയ സിനാരിയോസ് ഉണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ അതിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് അത് പ്രത്യേകിച്ച് ഒരു വളരെ മൈനർ സിനാരിയോസ് ആണ്. ഇത് പ്രധാനമായിട്ട് ഈ നാലെണ്ണമാണ് ഞാനിപ്പോ ഒരു 10 വർഷമായി ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് ഈ ഒരു 4 സിനാരിയോസിൽ പെട്ട ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്.
ഇതിലിപ്പോ ഈ ഓഫറിന്റെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ ഓഫർ എന്ന് പറയുന്നത് ഒരുപക്ഷെ മെച്ചപ്പെട്ട ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കാം, പലിശ നിരക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഓഫർ ആയിരിക്കാം. ഇത്തരത്തിലൊരു ഓഫർ നല്ലൊരു പാക്കേജിന് വേണ്ടി, നല്ലൊരു ഓഫറിന് വേണ്ടി റീഫിനാൻസിങ് ചെയ്യുകയാണെങ്കിൽ ഒരു ലോൺ എടുത്തിരിക്കുന്ന ഒരാൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത്?
ഒന്ന്, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഓഫർ ഇറ്റ്സെൽഫ് ആണ്. അപ്പോൾ നമ്മുടെ പല ആൾക്കാരും ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റിൽ ഫോക്കസ് ചെയ്തിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. അത് തെറ്റല്ല, അല്ലെങ്കിൽ അത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വശവുമാണ്. ഞാൻ അതിനോട് യോജിക്കുന്നു. പക്ഷെ അതിനോടൊപ്പം അതിനേക്കാളും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ഹോളിസ്റ്റിക് പാക്കേജ്, ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ആ ഒരു സംഭവം, നമ്മൾ ആ ഫൈനാൻസ് സംഭവം മാറ്റുമ്പോൾ ഇപ്പോൾ ആ ഒരു ബാങ്കിൽ എക്സിസ്റ്റിംഗ് ബാങ്കിലായിരുന്നതിനേക്കാൾ ഉപരി നെറ്റായിട്ട്, അതായത് അത് മാറിക്കഴിഞ്ഞതിന് ശേഷം എന്താണ് ആ വ്യക്തിക്ക് കിട്ടുന്നത് ആ ഹോം ലോൺ മാറ്റുന്നത്, അതാണ് നമ്മളൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ ഹോം ഇൻഷുറൻസിന്റെ ഡിസ്കൗണ്ട് വരും, അതുപോലെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ, അതായത് ഇൻകം പ്രൊട്ടക്ഷൻ, അതിന് കിട്ടുന്ന ഡിസ്കൗണ്ട്. അപ്പോൾ ഒരു ഹോളിസ്റ്റിക് പാക്കേജിലാണ് ഞാൻ എപ്പോഴും എന്റെ ക്ലയൻസിന് അഡ്വൈസ് ചെയ്യാറ്. കാരണം റേറ്റ് മാത്രം പോയി കഴിഞ്ഞാൽ റേറ്റിന് അപ്പുറത്തേക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മളിപ്പോ ഫൈനാൻസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ കുറിച്ച് കുറച്ചുകൂടി നമുക്ക് അറിവ് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ ആയിട്ട് നമുക്ക് എന്ത് നേട്ടം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ഫോക്കസ് ചെയ്യാനാണ് ഞാൻ ക്ലയന്റിനോട്
ഒന്നുകൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ലളിതമാക്കി പറയുകയാണെങ്കിൽ ഈ റേറ്റ്സിന് അപ്പുറത്തേക്ക് മറ്റെന്താണ് നമുക്ക് നോക്കാവുന്നത്?
അതായത് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പോ ചെറിയൊരു റേറ്റ് ഡിഫറൻസിന് വേണ്ടി മാത്രം നമ്മൾ റീഫൈനാൻസ് ചെയ്യുന്നു, അതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പൊ നമുക്ക് ആ ഹോം ആൻഡ് കോണ്ടൻസ് ഡിസ്കൗണ്ടിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുവാണെങ്കിൽ പലപ്പോഴും നമ്മളത് ഞാൻ ചിലപ്പോൾ നമ്മുടെ ഡിസ്കൗണ്ടിൽ അത് ചെയ്യുമ്പോൾ ഒരു മാസം ഏകദേശം $50 അല്ലെങ്കിൽ $60 കുറവ് വരുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അത് ഹോം ആൻഡ് കോണ്ടൻസിൽ മാത്രമാണ് ഞാൻ ഈ പറയുന്നത്.
$60
എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റേറ്റുമായിട്ട് അത് കമ്പയർ ചെയ്യുമ്പോൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 500-500,000 രൂപയുടെ ഒരു ലോൺ ആണെങ്കിൽ അതിന്റെ 0.1 ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് 10 basis points ഡിഫറൻസ് മോർഗേജിൽ എന്ന് പറയുന്നത് ഒരു വർഷം $500 ആണ് സിമ്പിളായിട്ട് പറഞ്ഞത്. അപ്പോ ഈ $50 നമ്മൾ ഇവിടെ ഈ ഹോം ആൻഡ് കോണ്ടൻസിൽ ഒരാൾക്ക് ലാഭിച്ചു കൊടുക്കുമ്പോൾ ആ 0.1-നേക്കാളും കൂടുതൽ നമ്മൾ ആ വ്യക്തിക്ക് ആ ഹോം ലോൺ അല്ലാതെ ലാഭിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ആ ഒരു 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 ആസ്പെക്ടിൽ കൂടി കാണണം. റേറ്റ് മാത്രമല്ല, റേറ്റ് നോക്കുന്ന നല്ലതാണ്, മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. റേറ്റ് നമുക്കൊരു ഒരു ഒരു പുതിയതായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പുള്ളി എപ്പോഴും നോക്കുന്നത് റേറ്റ് ആണ്. അത് ആരെയും ആരുടെയും ഒരു കുറ്റമല്ല, ഞാൻ ആ ഒരു അവസ്ഥയിലായിരുന്നപ്പോ ഞാനും അങ്ങനെ തന്നെയാണ് നോക്കുന്നത്. പക്ഷെ റേറ്റ് വൺ ഓഫ് ദ പോയിന്റ്സ് ആണ്, എൻറ്റയർ ഒരു ഒരു സംഭവം റേറ്റ് മാത്രമല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.
മറ്റെന്തൊക്കെ തരത്തിലുള്ള മെച്ചങ്ങളും കോട്ടങ്ങളും ഉണ്ടാകുന്ന കാര്യം എല്ലാം കൂടി നോക്കിയിട്ട് വേണം ഒരു അൾട്ടിമേറ്റ് റിസൾട്ട് എടുക്കണം അല്ലേ?
തീർച്ചയായിട്ടും.
ഇത്തരത്തിലൊരു റീഫൈനാൻസിങ് ചെയ്യാനായിട്ട് ഒരു ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലേക്ക് പോകുമ്പോൾ ഈ ആദ്യം ലോൺ എടുത്തിരിക്കുന്ന ബാങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള പെനാൽറ്റികൾ, ഏതൊക്കെ തരത്തിലുള്ള ഫീസ്, എക്സിറ്റ് ഫീസ് അങ്ങനെയൊക്കെ ഉണ്ടാകാൻ നിയമപരമായിട്ട് എന്താണ് അതിന്റെ വ്യവസ്ഥകൾ?
പ്രധാനമായിട്ട് ഇപ്പോ ഒരു എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 2012 ആപ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, അതൊരു റെഗുലേറ്ററി ബോഡിയാണ്, എന്റയർ ഫൈനാൻസ് ഇൻഡസ്ട്രീനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണ്. നമ്മുടെ ഈ റീഫൈനാൻസ് അല്ലെങ്കിൽ റീമോർഗേജ് എന്ന് പറയുന്ന കാര്യം കുറേ കൂടി സുതാര്യമാക്കാനായിട്ട് അനാവശ്യമായ ഫീസുകൾ ചാർജ് ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നു. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ഫീസുകൾ മാറ്റി നിർത്തിയ, ഇപ്പോൾ താങ്കളുടെ കറക്റ്റ് ആയിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ രണ്ട് രീതിയിലുള്ള ഫീസാണ് ഒരു ക്ലയന്റ് കൊടുക്കുക. ഒന്ന് മോർഗേജ് റീ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ചാർജ് ആണ് രണ്ടെണ്ണം. അത് $175 ആയിരുന്നു, അതിപ്പോ 181.2 ക്വീൻസ്ലാൻഡിൽ കൂട്ടിയിട്ടുണ്ട്. രണ്ടു പ്രാവശ്യം കൊടുക്കുക, അപ്പൊ അത് അതൊരു $360 അല്ലെങ്കിൽ $370 അടുത്ത് അത് വരും. അതുകൂടാതെ മിക്കവാറും ബാങ്കുകളെല്ലാം തന്നെ ഒരു ഡിസ്ചാർജ് ഫീ, മോർഗേജ് ഡിസ്ചാർജ് ഫീ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സംഭവം കൂടി ചാർജ് ചെയ്യുന്നുണ്ട്. $350 തന്നെയാണ് വരുന്നത്. അതുകൂടാതെ ടൈറ്റിൽ സെർച്ച് ഫീ ഒരു $16-$17 ആണ് അത് നോർമലി വരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യാസം ഉണ്ടാവാം, പക്ഷെ ഒരു വലിയൊരു വേരിയേഷൻ അതിന് നമ്മൾ കാണുന്നില്ല. ഇത് നോർമൽ സിനാരിയോ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ലോൺ ഒരു വേരിയബിൾ ലോൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ഫിക്സ്ഡ് ലോൺ ആണെങ്കിൽ ഈ സിനാരിയോ മാറും. ഫിക്സ്ഡ് ലോൺ ആകുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലീഗലി നമ്മൾ ബാങ്കുമായിട്ടൊരു കരാറിൽ ഒപ്പിടുവാണ്, 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ 1 വർഷത്തേക്കോ റേറ്റ് മാറില്ല, അല്ലെങ്കിൽ നമ്മൾ ആ ലോൺ ആ 3 വർഷത്തേക്ക് നമ്മൾ അറ്റ്ലീസ്റ്റ് കീപ്പ് ചെയ്യുന്ന ഒരു ധാരണയിലാണ് നമ്മളത് ആ ഒരു ഒരു കരാർ നമ്മൾ ഒപ്പിടുന്നത്. അപ്പൊ ആ കരാർ നമ്മൾ ഈതർ പാർട്ടി ബാങ്ക് അത് ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യം വളരെ റയർ ആയിട്ടേ വരാറുള്ളൂ. ഒരു ബാങ്ക് നിലനിൽപ്പിന്റെ കാര്യത്തിൽ മാത്രമാണ് അങ്ങനത്തെ ഒരു സിനാരിയോ, വളരെ മേജർ ബാങ്കിന്റെ കാര്യത്തിൽ നമ്മളത് ഓസ്ട്രേലിയയിൽ കാണില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ കസ്റ്റമേഴ്സിന്റെ ഭാഗത്തു നിന്നാണ് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് വീട് വിൽക്കുന്ന സാഹചര്യത്തിലായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ട് റീഫൈനാൻസ് ചെയ്യേണ്ട കാര്യത്തിലായാലും വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ ഒരു പെനാൽറ്റി ചാർജ് ചെയ്യപ്പെടാറുണ്ട്. അത് എത്രയാണെന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്, കാരണം അത് കുറേ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. ഇന്റർനാഷണൽ മണി മാർക്കറ്റിന്റെ ഇൻട്രസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോ ഗവൺമെന്റ് RBIയുടെ ആ സമയത്തുള്ള ഇൻട്രസ്റ്റ് എത്രയാണ്, അവർ പറഞ്ഞിരിക്കുന്ന ഗൈഡൻസ് എത്രയാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് ദിവസം ചേഞ്ച് ചെയ്യും. ലോൺ എമൗണ്ട് എത്രയാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ചില സാഹചര്യങ്ങളിൽ ആ ചാർജ് ചെയ്യപ്പെടാത്ത സാഹചര്യങ്ങളുണ്ട്. ചില സാഹചര്യങ്ങളിൽ $35 ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ തന്നെ ഏതാണ്ട് $16,000-$17,000 വരുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്.
ഓക്കെ, ഓ 35 to 17,000 വരെ വരാം, എത്ര വേണമെങ്കിലും വരാം.
വേണമെങ്കിലും വരാം, കാരണം അതിപ്പോ ഒരു 2 മില്യൺ, ഇപ്പൊ 20 ലക്ഷത്തിന്റെ ഒരു ലോൺ ആണെന്ന് വിചാരിക്കാം. നമ്മള് ഇപ്പോ അത് ലോക്ക് ചെയ്ത്, ഇപ്പൊ താങ്കൾക്ക് ഓർമ്മയുണ്ടാവും 5-6 വർഷം മുമ്പ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് നിന്നിരുന്നത് 7-8%. അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 4 അപ്പൊ അന്ന് ഒരു 6-7 വർഷത്തേക്ക് ഇത് ലോക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് അതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഈ ഡിഫറൻസ് ഉണ്ടല്ലോ 8%, ഇപ്പൊ ഉള്ള റേറ്റ് എന്ന് വെച്ചാൽ 4%. അപ്പൊ 4% ഡിഫറൻസ് ആ ലോണിൽ കാൽക്കുലേറ്റ്, ആ ടേമിന് കാൽക്കുലേറ്റ് ചെയ്താലാണ് ബാങ്ക് അത് ബ്രേക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ബാങ്കിന് നഷ്ടമല്ലേ.
ഓക്കെ,
അപ്പൊ അതാണ് പ്രധാനമായിട്ട്. ഫിക്സഡ് ലോൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ലോൺ ചെയ്യുന്ന സമയത്ത്, റീഫൈനാൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം പറയുന്നത് അവരുടെ ബാങ്കിനോട് ചോദിക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ ഫിക്സഡ് ബ്രേക്ക് ചെയ്യുന്നത്, അതാണ് അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ അത് ചോദിച്ചിട്ട് അത് എത്രയാണെന്ന് കണക്കാക്കിയിട്ട് നമ്മുടെ ഇപ്പോഴുള്ള ഓഫർ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് വന്നാൽ അവരുടെ റേറ്റ് ഡിഫറൻസ് എത്രയാണ്, അതങ്ങനെ നെറ്റായിട്ട് നമ്മൾ കണക്ക് കൂട്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അവർക്കത് വെർത്താണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അത് ഏത് ബാങ്കും ഇല്ല, ഞാനാണെന്നില്ല, വേറെ ആരായാലും അങ്ങനെയാണ് അത് ചെയ്യേണ്ടതാണ് എന്റെ ഒരു വിശ്വാസം.
അപ്പൊ എന്തായാലും ഈ ഒരു ഇതിനകത്ത് ഒരു വ്യക്തി ലോൺ എടുത്തിരിക്കുന്ന ഒരു വ്യക്തി റീഫിനാൻസിങ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പുള്ളി ആദ്യം നോക്കണം? അതായത് ഇപ്പോൾ ഫിക്സഡ് ടേം ആണോ അത് വേരിയബിൾ ആണോ എന്നുള്ളത് നോക്കണം, മറ്റെന്തൊക്കെ കാര്യങ്ങൾ നോക്കണം?
പ്രധാനമായിട്ട് അതാണ് നോക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് അതിന്റെ വാല്യുവേഷനാണ്. വാല്യുവേഷൻ ചെയ്യുക, വാല്യുവേഷൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. വാല്യുവേഷൻ ഇപ്പോൾ ഒരു 2005 ഒരാൾ ഒരു 300 അല്ലെങ്കിൽ ഒരു 400,000 500,000 രൂപയ്ക്ക് വാങ്ങുന്ന വീട് ഇപ്പോൾ ഒബ്വിയസ്ലി അത് വില കൂടിയിട്ടുണ്ടാവും. അപ്പൊ ആ വില കൂടി അറിഞ്ഞാൽ ആണ് നമുക്ക് അത് റീഫൈനാൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം 80% മുകളിൽ നമ്മൾ ലോൺ ചെയ്യുമ്പോൾ ഒരു സാധാരണ സാഹചര്യത്തിൽ LMI ലെൻഡേഴ്സ് മോർഗേജ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ട്. അത് റീമോർഗേജിങ് പിന്നെ അപ്ലിക്കബിൾ ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവരെ കൊണ്ടുവരുന്നതിൽ അർത്ഥമില്ല. കാരണം അവർക്ക് അതുകൊണ്ട് ഫൈനാൻഷ്യൽ ബ്രേക്ക് ഗെയിൻ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്.
തീർച്ചയായും അത് എനിക്ക് ഒരു സംശയമുള്ളത്. അതായത് ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും LMI എടുക്കേണ്ടി വരും. ഒരാൾ ഇപ്പോൾ LMI എടുത്തിട്ടുള്ള ആളാണെങ്കിൽ വീണ്ടും LMI എടുക്കേണ്ടി വരുമോ?
LMI എടുക്കേണ്ടി വരും
പൂർണ്ണമായും.
പൂർണ്ണമായും പൂർണ്ണമായും. അതായത് രണ്ട് ബാങ്ക് LMI എന്ന് പറയുന്നത് അത് ബാങ്ക് കൈവശം വയ്ക്കുന്ന ഒരു തുകയല്ല. അത് ശരിക്ക് പറഞ്ഞാൽ ഇപ്പൊ NAB അല്ലെങ്കിൽ കോമൺവെൽത്തിന്റെ കൂടെയാണ് അല്ലെങ്കിൽ NAB കൂടെയാണ് ആദ്യമായിട്ട് ഒരാൾ വീട് വാങ്ങുന്നതെന്നെങ്കിൽ NAB LMI എന്ന് പറയുന്ന തുക വേറൊരു ബാങ്കിന് കൊടുക്കുവാണ്, വേറൊരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുവാണ്. അപ്പോ അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശരിക്കും പറഞ്ഞാൽ ആ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും മറ്റുമായിട്ട് നോർമൽ സാഹചര്യങ്ങളും ഒരു ബന്ധമില്ല. അതുകൊണ്ടാണ് അത് പിന്നെയും അപ്ലിക്കബിൾ ആവുന്നത്.
ഓക്കെ, അപ്പൊ തീർച്ചയായും ഒരാൾ അതുകൂടി കണക്കിലെടുക്കണം. അതുകൊണ്ട് എത്ര നഷ്ടമുണ്ടാകും, ആ ഒരു ലാഭം മറ്റ് റേറ്റിലും മറ്റുമായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടി വരും.
നോക്കേണ്ടി തീർച്ചയായിട്ടും. അത് LMI എന്ന് പറയുന്നത് ഇപ്പോ ഒരു 2 കഴിഞ്ഞിട്ടുള്ള സിനാരിയോ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ LMI ഒറിജിനലി ആദ്യമായിട്ട് ലോൺ എടുത്തപ്പോ ഒരു $5,000 LMI കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2 കഴിയുമ്പോൾ ചിലപ്പോൾ $500 LMI ഉണ്ടാവുള്ളൂ. വാല്യൂ ഇൻക്രീസ് ഉണ്ട്, അതോടൊപ്പം നമ്മൾ ലോൺ കുറച്ചുകൂടി തിരിച്ചടച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനത്തെ രീതിയിൽ വരുമ്പോൾ അത് അത്രയും തന്നെ കൊടുക്കണം എന്ന് നിർബന്ധമില്ല, ഒരു നിർബന്ധമില്ല. LMI കുറയാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പൊ അത് വർക്കൗട്ട് ചെയ്തിട്ട് വേണം നമ്മളൊരു ഡിസിഷൻ എടുക്കേണ്ടത് തീർച്ചയായിട്ടും.
ഓക്കെ, ശ്രീ വിൻസിപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഈ വസ്തുവിന്റെ ഒരു വീട് വാങ്ങുകയാണെങ്കിൽ അതിന്റെ ഇക്വിറ്റി ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായി റീഫൈനാൻസിങ് നടത്താമെന്ന് പറയുകയുണ്ടായി. ഏതൊക്കെ സാഹചര്യങ്ങളിൽ അത്തരത്തിൽ നമുക്ക് ആ ഇക്വിറ്റി ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് നടത്താനായി റീഫൈനാൻസിങ് ചെയ്യാൻ കഴിയും? ബാങ്കുകൾ എന്തായിരിക്കും അതിൽ കണക്കിലെടുക്കുന്നത്?
പ്രധാനമായിട്ടും രണ്ട് അവസ്ഥയിലാണ് നമ്മളത് ഇക്വിറ്റി യൂസ് ചെയ്യുന്ന അവസ്ഥ നമ്മൾ വരുന്നത്. ഒന്ന്, ഒരു വീട് തന്നെ വേറൊരു വീട് വാങ്ങുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഇക്വിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ. ഇത് രണ്ടുമാണ് നോർമലി ഒരു നോർമൽ സാഹചര്യത്തിൽ നമ്മൾ അത് കൈകാര്യം ചെയ്യുന്നത്. അതിൽ ഒരു വീട് വാങ്ങുന്ന അവസ്ഥയായാലും ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവസ്ഥയായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇക്വിറ്റി എന്ന് പറയുന്ന സംഭവം വേണമെങ്കിൽ ഒന്ന് ബ്രീഫായിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇക്വിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 10 രൂപയുടെ വീട് 8 ലോൺ എടുത്ത്, അതായത് 2 സേവിങ്സ് വെച്ച് ഒരാൾ വാങ്ങുമ്പോൾ ലോൺ വരുന്നത് 8 ആ 8 അത് വാങ്ങാനുള്ള കാരണം LMI ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യമാണ്. ആ ഒരു പ്രോപ്പർട്ടി 5 കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പ്രോപ്പർട്ടിയുടെ വില 10 എന്നുള്ളത് 12 മാറിയിട്ടുണ്ടെന്നും ലോൺ എമൗണ്ട് 7 കുറഞ്ഞിട്ടുണ്ടെന്നും വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ആ വീട്ടിൽ ഉള്ള ഇക്വിറ്റി എന്ന് പറയുന്നത് 12 നിന്നും, അതായത് അതിന്റെ മതിപ്പ് വില ആ മാർക്കറ്റ് നിലവാരത്തിലുള്ള വിലയിൽ നിന്നും ലോൺ എമൗണ്ട് 7 രൂപ കുറയ്ക്കുമ്പോൾ 5 രൂപയാണ് അദ്ദേഹത്തിന് ആ വീട്ടിൽ ഉള്ള ഇക്വിറ്റി.
ഓക്കെ,
ആ ഇക്വിറ്റി ഉപയോഗിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80% മുകളിൽ പോയാൽ പിന്നെ LMI നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ LMI ഇല്ലാതെ കൊടുക്കുമ്പോൾ ആ അതിന്റെ 80% എത്രയാണോ ആ 80% യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊരവസ്ഥ വരുന്നത്. അത് പ്രധാനമായിട്ടും ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി, അതായത് ടാക്സിന്റെ ബെനിഫിറ്റ് കൂട്ടുന്നതിന് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയുടെ ലോൺ കൂട്ടി വാങ്ങുക, എന്ന് വെച്ചാൽ സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കം കൂട്ടി വാങ്ങുന്ന ഒരു സിനാരിയോ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാക്സ് ബെനിഫിറ്റ്, അതായത് അതിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ടാക്സിന് ഓഫ്സെറ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഇപ്പൊ നിലവിലുണ്ട്. അത് റീകൺസിഡർ ചെയ്യുന്ന അവസ്ഥയും നടന്നു പോകുന്നുണ്ട്, പക്ഷെ നിലവിലിപ്പോ അങ്ങനെ ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആ ഇൻവെസ്റ്റ്മെന്റ് ലോൺ മാക്സിമം ആയിട്ട് നിർത്തിയതിനു ശേഷം ഇക്വിറ്റിയിലേക്ക് ആ 20%, അതായത് നമ്മുടെ കോൺട്രിബ്യൂഷൻ ഒഴിവാക്കി ആ 20% ഇക്വിറ്റിയിലേക്ക് കയറ്റിയിട്ട് ഫുൾ ബോറോയിങ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ലോണിന് കൊടുക്കുന്നത്. അപ്പൊ കസ്റ്റമേഴ്സിന് ടാക്സ് പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ടാക്സിന്റെ ആ ഒരു കാഴ്ചപ്പാടിൽ അത് കുറച്ചുകൂടി ലാഭകരമായിട്ട് വരും.
ഓക്കെ, അതിലിപ്പോ ഒന്നുകൂടെ എനിക്ക് ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ്, ഇത്തരത്തിൽ ഈ പറഞ്ഞൊരു സെനാരിയോയിൽ $8,00,000 വീട് വാങ്ങി $12,00,000 ആവുകയും അപ്പോൾ $5,00,000 ഇക്വിറ്റി ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് അത് വെച്ചിട്ട് എത്രത്തോളം ലോൺ എടുക്കാൻ കഴിയും?
$12,00,000 അതായത് $12,00,000 80% എന്ന് പറയുമ്പോൾ $960,000 $960,000 വരെ ഇക്വിറ്റി LMI ഇല്ലാതെ അദ്ദേഹത്തിന് ലോൺ ചെയ്യാൻ പറ്റും. അത് ഓഫ് കോഴ്സ് അദ്ദേഹത്തിന്റെ അഫോർഡബിലിറ്റി അനുസരിച്ചിട്ടാണ് വരുന്നത്, ഏത് ലോണും അദ്ദേഹത്തിന്റെ അഫോർഡബിലിറ്റി അനുസരിച്ചിട്ടാണ്, ഫൈനാൻഷ്യൽ അഫോർഡബിലിറ്റി അനുസരിച്ചിട്ടാണ് പ്രൊവൈഡഡ്. അപ്പൊ അത് അപ്പൊ 700,000 നമ്മൾ മാറ്റി കഴിഞ്ഞാൽ, അതായത് നിലവിലുള്ള ലോൺ 700,000 മാറ്റി കഴിഞ്ഞാൽ ബാക്കി $260,000 അദ്ദേഹത്തിന് അവിടെ നിലവിലുണ്ട്, ഇക്വിറ്റി LMI കൊടുക്കാതെ നിലവിലുണ്ട്. അപ്പൊ അദ്ദേഹം ഇപ്പൊ 260,000 വേറെ ഒരു പ്രോപ്പർട്ടി കൂടി അദ്ദേഹം വാങ്ങുവാണെന്ന് വിചാരിച്ചു വെച്ചാൽ $1,000,000 ഒരു പ്രോപ്പർട്ടി കൂടി അദ്ദേഹം വാങ്ങുവാണ് 1,000,000. അപ്പൊ 1,000,000 ഒരു പ്രോപ്പർട്ടി നമ്മൾ വാങ്ങുമ്പോൾ LMI അതിന് കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് $200,000 നമ്മുടെ കയ്യിൽ ഒന്നില്ലെങ്കിൽ ഡിപ്പോസിറ്റ് വേണം അല്ലെങ്കിൽ ഇക്വിറ്റി വേണം.
ഓക്കെ,
ഇദ്ദേഹത്തിന്റെ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് $260,000 ഇക്വിറ്റി ഉണ്ട്. അപ്പൊ അത് അത് കൊടുത്തിട്ട് നമുക്ക് LMI ഇല്ലാതെ മാക്സിമം ബോറോയിങ് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയിലേക്ക് കാണിച്ചിട്ട് വാങ്ങാൻ പറ്റും. അത് കൂടാതെ $60,000 അദ്ദേഹത്തിന് എക്സ്ട്രാ ഉണ്ട്, അത് സ്റ്റാമ്പ് ഡ്യൂട്ടി. സ്റ്റാമ്പ് ഡ്യൂട്ടി ഇപ്പൊ എത്രയാണ് വരുന്നത്, ഓരോ സംസ്ഥാനത്തിലുള്ള വ്യത്യാസമുണ്ട്, അതിനനുസരിച്ച് അതുകൂടി ആ ബോറോയിങ്ങിൽ കൂട്ടി വാങ്ങാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ടാക്സ് ബെനിഫിറ്റ് അദ്ദേഹത്തിന് കൂടുതലാണ് കിട്ടുന്നത്.
ഓക്കെ, അപ്പൊ ഇങ്ങനൊരു സെനാരിയോയിലാണെങ്കിൽ അയാൾക്ക് LMI പോലും കൊടുക്കാതെ പൂർണ്ണമായും റീഫൈനാൻസ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്, ഇത്രയും ഇക്വിറ്റി കൂടുകയാണെങ്കിൽ
റീഫൈനാൻസ് ചെയ്യാനും പറ്റും, വേറൊരു പ്രോപ്പർട്ടി വാങ്ങാനുമായിട്ട് അദ്ദേഹത്തിന്
വാങ്ങാനും കഴിയും. ഓക്കെ, ഇത്രത്തോളം ഇക്വിറ്റി അല്ലെങ്കിൽ ഇത്രത്തോളം ഈ വീടിന്റെ വില കൂടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു വീട് വാങ്ങി, ഒരാൾ ഒരു വീട് വാങ്ങി, ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ റീവാല്യൂ ചെയ്യുമ്പോൾ കാര്യമായിട്ട് വില കൂടിയിട്ടില്ല, അങ്ങനെയാണെങ്കിലും അയാൾക്ക് ഈ ഇക്വിറ്റി ഉപയോഗിക്കുന്ന രീതിയിൽ റീഫൈനാൻസിങ് ചെയ്യാൻ കഴിയുമോ?
ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇപ്പോ അങ്ങനെ ചെയ്യുന്ന സിനാരിയോസ് ഉണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പൊ നമ്മള് അവർക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങണമെന്ന് താല്പര്യമുണ്ട്, അതായത് എത്രയും പെട്ടെന്ന് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങുന്നു അത്രയും നല്ലതാണ്. ഒരു ഒരു സമയത്തിന്റെ കാഴ്ചപ്പാടിലാണ് ഞാനിത് പറയുന്നത്, കാരണം മറ്റൊരാൾ നമുക്ക് വേണ്ടി മോർഗേജ് അടച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളത് വാങ്ങുന്ന ആ സമയം തൊട്ട്. അപ്പോ ആ ഒരു കാഴ്ചപ്പാടിൽ കാണുന്ന ആൾക്കാരും ഉണ്ട് എന്ന് വെച്ചാൽ LMI കൊടുത്തിട്ട് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങുന്ന ആൾക്കാരും ഉണ്ട് എന്നർത്ഥം. ഇപ്പോ ഈ പറഞ്ഞ ഉദാഹരണം തന്നെ നമ്മള് വില കൂടിയിട്ടില്ലാത്ത ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഒരു മില്യൺ അല്ലെങ്കിൽ 1,000,000 വാങ്ങിച്ച വീട് ലോൺ എമൗണ്ട് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ, ലോൺ എമൗണ്ട് ഒരു $50,000 കുറഞ്ഞിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. അതായത് 1,000,000 വീട് അദ്ദേഹം 200,000 കയ്യിൽ നിന്നിട്ടിട്ട് 800,000 വാങ്ങിച്ചു, 50,000 കുറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പൊ
7.5 ലക്ഷമാണ്
ലോൺ എമൗണ്ട് നിൽക്കുന്നത്, അതിൽ 2.5 ലക്ഷം അദ്ദേഹത്തിന് അവിടെ ഇക്വിറ്റി ഉണ്ട്. അദ്ദേഹം വീട് വിൽക്കുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ $2,00,000 കിട്ടും. റീഫൈനാൻസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് റീഫൈനാൻസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, കാരണം 7.5 ലക്ഷം നമുക്ക് റീഫൈനാൻസ് LMI ഒഴിവാക്കാനായിട്ട് 8,00,000 വരെ അദ്ദേഹത്തിന് കൊടുക്കാം. അതിൽ വ്യത്യാസമുള്ളത് $50,000 അദ്ദേഹത്തിന് അപ്പോൾ ഇക്വിറ്റി വരുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹം ഇതേ സെയിം സിനാരിയോയിൽ ഒരു മില്യന്റെ വീടാണ് വാങ്ങണേന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവിടെ വേണ്ടത് 200,000 ആണ് LMI ഒഴിവാക്കാൻ വേണ്ടത്. അദ്ദേഹത്തിന്റെ സാഹചര്യത്തിൽ അതില്ല.
ഓക്കെ,
അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ഒന്നുകിൽ അദ്ദേഹം ആ $1,000,000 എന്ന് പറയുന്നത് ആ പ്രൈസ് ബ്രാക്കറ്റ് താഴേക്ക് കൊണ്ടുവരേണ്ടി വരും. അദ്ദേഹത്തിന്റെ കയ്യിൽ വേറെ സമ്പാദ്യം ഇല്ലാത്ത അവസ്ഥയാണ് കേട്ടോ നമ്മളിപ്പോ പറയുന്നത്. അങ്ങനെ ഇല്ലാത്ത സാഹചര്യം വരുമ്പോൾ ആ ഒരു കപ്പാസിറ്റി അനുസരിച്ച് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി പുള്ളി നോക്കേണ്ടി വരും. അപ്പോ $1,000,000 എന്നുള്ളതിന് പകരം ചിലപ്പോൾ 500 പ്രോപ്പർട്ടി ആയിരിക്കും അദ്ദേഹം നോക്കേണ്ടി വരും. അപ്പൊ ആ ഇക്വിറ്റി മാത്രം ബേസ് ചെയ്തിട്ടാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ആ ലോൺ അപ്രൂവ് ആകുന്നതിന് ഉതകുന്ന ഇപ്പോ പുതിയ നിയമങ്ങൾ വന്നിരിക്കുന്ന ഇൻട്രസ്റ്റ് ഓൺലി ലെൻഡിങ് ഒക്കെ കുറച്ചുകൂടി എല്ലാവരും ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനത്തെ രീതിയിൽ വരുമ്പോൾ ആ 90% മോളി പോകുന്ന ലോണുകൾ അപ്രൂവ് ആവുന്നില്ല. ഇൻട്രസ്റ്റ് ഓൺലിയുടെ കേസുകൾ പറയും, ബാങ്കുകൾ അപ്രൂവ് ചെയ്യുന്നില്ല. അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ അതിനനുസരിച്ച് ഉതകുന്ന രീതിയിൽ, അദ്ദേഹത്തിന് വാങ്ങാൻ പറ്റില്ല എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, പക്ഷെ അതിനനുസരിച്ച് ഉതകുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടീസ് ആണ് അദ്ദേഹത്തിന് വാങ്ങാനായിട്ട് സാധിക്കുക.
ഓക്കെ, താങ്കൾ ഈ പറഞ്ഞ സെനാരിയോ എല്ലാ കേസുകളും LMI ഇല്ലാതെ വാങ്ങുന്നതാണ്, അതായത് 80% 20% ഇക്വിറ്റി കയ്യിൽ നിന്ന് കൊടുത്തിട്ട് വാങ്ങുന്നതാണ്. മറിച്ച് LMI ഉള്ള ഒരു സാഹചര്യത്തിലാണെങ്കിലും ഇത്തരത്തിൽ തന്നെ ഇക്വിറ്റി ഉപയോഗിക്കുന്നതിന് വേണ്ടി റിമോർഗേജ് ചെയ്യാൻ കഴിയുമോ?
LMI ഉള്ള സാഹചര്യത്തിലും ഇക്വിറ്റി ഉപയോഗിക്കാൻ റിമോർഗേജ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാലും അദ്ദേഹം 10% മാത്രം ഇട്ടിട്ട് വാങ്ങുന്ന ഇഷ്ടംപോലെ ധാരാളം കേസുകളുണ്ട്. അപ്പോ അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴും ഒരു 5% മാത്രമാണ് അത് വന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കാം, അത് കയറിയിട്ടുള്ളൂ എന്നുള്ള സാഹചര്യത്തിൽ വരുമ്പോൾ നമ്മൾ റീഫൈനാൻസ് ചെയ്യുമ്പോൾ LMI എത്രയാണ് വരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം കണക്കിലെടുക്കേണ്ടത്. ആദ്യം അതാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അത് LMI നേരത്തെ പറഞ്ഞ സിനാരിയോയിൽ LMI വീണ്ടും അപ്ലിക്കബിൾ ആയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും നമ്മൾ അതിനൊരു പ്രാധാന്യം കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ പിന്നെയും LMI കൊടുത്തിട്ട് അത് 5 വർഷം കഴിഞ്ഞു കഴിയുമ്പോൾ ആ പ്രോപ്പർട്ടി ഇപ്പോൾ വില കൂടുവാണ്. ഇപ്പൊ മെൽബൺ അല്ലെങ്കിൽ സിഡ്നി എന്ന് പറയുന്ന ഒരു സബർബിൽ നമ്മൾ വേറൊരു വീട് വാങ്ങുവാണെങ്കിൽ ആ സബർബിലെ വില നമ്മൾ കൂടിപ്പോവുകയാണ് 5 വർഷം കഴിയുമ്പോൾ, ഇരട്ടിയാവുകയാണ് അല്ലെങ്കിൽ ഒരു 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 30%, 40% കൂടുവാണെങ്കിൽ നമ്മളിത് ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ട്. അതേസമയം അങ്ങനെ അല്ലാത്ത സബർബുകളിലാണ് നമ്മൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കാര്യമായിട്ടുള്ളൊരു ഗുണം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൂടി കണക്കിലെടുത്തിട്ട് LMI എത്ര വരും എന്ന് കൂടി കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ സാധിക്കും. സംശയമൊന്നുമില്ല.
അത്
ഓരോ കസ്റ്റമറുടെ കേസും ഡിഫറെന്റ് ആണ്. വൺ സൈസ് ഫിറ്റ് ഓൾ എന്ന് പറഞ്ഞൊരു ഫോർമുല നമുക്ക് അത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല.
ഈ ഒരു സാഹചര്യത്തിലും ബാങ്ക് മാറേണ്ടി വരുമോ, അതോ ഇപ്പോൾ ഏത് ബാങ്കിലാണോ അവിടെ നിന്ന് തന്നെ വീണ്ടും ഈ റീഫിനാൻസിംഗ് ചെയ്യാൻ കഴിയുമോ? ഇക്വിറ്റി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ
LMI ഉള്ള ഒരു അവസ്ഥയിൽ ആണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ അവരോട് സജസ്റ്റ് ചെയ്യുന്നത് ആ ഉള്ള ബാങ്കിൽ തന്നെ അത് ടോപ്പ് ചെയ്യുന്നതിനാണ് ഞാൻ സാധാരണ ഉപദേശിക്കാറുള്ളത്. അൺലെസ് അവർ ആ സർവീസിൽ ഹാപ്പിയല്ല, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ സർവീസ് അവർക്ക് വേണം, അത് ചിലപ്പോൾ ഭാഷാപരമായിരിക്കാം, ചിലപ്പോൾ നമ്മളോട് അവർക്ക് വേവ് ലെങ്ത് അല്ലെങ്കിൽ മാച്ച് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. എന്ത് സിനാരിയോ ആയാലും അങ്ങനത്തെ ഒരു ഡ്രൈവ് അല്ലെങ്കിൽ എലമെന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ നിലവിലില്ലെങ്കിൽ സാധാരണഗതിയിൽ ഞാൻ ഉദ്ദേശിക്കാറുള്ളത് ആ ഉള്ള ബാങ്കിൽ തന്നെ. കാരണം അവർക്ക് ടോപ്പ് അപ്പ് ചെയ്തെടുക്കുമ്പോൾ വീണ്ടും LMI കൊടുക്കുന്ന അവസ്ഥ ഒരു പരിധി വരെ ആ ബാങ്കിലാണെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റും. കാരണം അതേ സെയിം ലെൻഡർ ആയിരിക്കും LMI സംബന്ധിച്ച് ആ ബാങ്കിനുള്ളത്. അപ്പൊ വീണ്ടും അത്രയും തന്നെ LMI അവിടെ കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ ആ ബാങ്കിൽ തന്നെ ചെയ്യുവാനാണ് നമ്മൾ അവരുടെ അടുത്ത് ഉദ്ദേശിക്കുന്നത്.
ടോപ്പ് അപ്പ് എന്നാണ് പറയുന്നത്, റീഫിനാൻസിംഗ് എന്നല്ല അല്ലേ?
അല്ല, ടോപ്പ് അപ്പ് എന്നാണ് അതിനെ പറയുന്നത്.
ഓക്കെ ഓക്കെ. ഇങ്ങനെ എടുക്കുന്ന എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് അല്ലാതെ എന്തിന് വേണമെങ്കിലും ഉപയോഗിക്കാമെന്നുണ്ടോ, അല്ലെങ്കിൽ ആ തുക എങ്ങനെ ഉപയോഗിക്കാമെന്ന കാര്യത്തിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ?
റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ സിനാരിയോ ഇപ്പോ പല പല സിനാരിയോ ആൾക്കാർ ചെയ്യാറുണ്ട്. ഇപ്പൊ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനത്തെ ഒരു ഡ്രോ വരുമ്പോൾ അതിന് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് ബാങ്കുകള് ഓരോ ബാങ്കിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ സാധാരണ രീതിയിൽ ഇവിടെ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ ഒരു പുതുതായിട്ട് ഒരാൾ ഒരു ഒരു കാർ വാങ്ങുവാണ്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ. അപ്പോ കാറ് സാധാരണഗതിയിൽ ഇപ്പോ കാറ് വാങ്ങുന്ന സമയത്ത് കാർ കമ്പനിയുടെ ഓഫേഴ്സ് ഇല്ലെങ്കിൽ പേഴ്സണൽ ലോൺ എടുത്തിട്ടാണ് നോർമലി അവരത് വാങ്ങുന്നത്. അപ്പൊ ഒരു പേഴ്സണൽ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 9% മുതൽ 17% വരെ എവിടെ വരെ വേണമെങ്കിലും ആവാം. അപ്പൊ അത്രയും ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് പകരം അത് നമ്മുടെ ലോൺ തന്നെ ടോപ്പ് അപ്പ് ചെയ്തെടുക്കുവാണെങ്കിൽ, വീടിന്റെ ലോൺ ആണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ്, ഇപ്പൊ 4% ആ രീതിയിലാണ്. അപ്പൊ അത് നോക്കുമ്പോൾ ഏകദേശം നല്ലൊരു വ്യത്യാസം ഇത് ഇങ്ങനെ ചെയ്യുന്ന ആൾക്ക് വരാറുണ്ട്. അപ്പൊ അങ്ങനത്തെ സാഹചര്യമാണ് നോർമലി നമ്മൾ നിലവിൽ ഉള്ളത്. അതുപോലെ അത് ഇത് സെയിം അപ്ലിക്കബിൾ ആണ് നമ്മൾ ഫർണിച്ചർ വാങ്ങുന്നതിനായാലും. പൂള് ഇപ്പൊ വീട് വാങ്ങിച്ചു കഴിഞ്ഞ് പൂള് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ലേറ്റർ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ, അതിനുവേണ്ടി ചെയ്യുന്ന ആൾക്കാർ, ഫെൻസ് മെയിനായിട്ട് താങ്കൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റാണ് റിനോവേഷൻ എന്ന് പറയുന്ന ആ ഒരു ഒരു സംഭവത്തിന് വേണ്ടിയിട്ടും ആൾക്കാർ ഡ്രോ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്.
അതായത്
ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന് ആയിട്ട് നമ്മൾ അതിന്ന് ഡ്രോ ചെയ്യുമ്പോൾ അതിന് അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് അപ്ലിക്കബിൾ ആണ്. അത് ഡീറ്റെയിൽ ആയിട്ട് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്.
ഒറ്റ വളരെ ലളിതമായി ചോദിക്കുകയാണെങ്കിൽ, ഇവിടെ നിന്ന് ആ ഡോളർ എടുത്തുകൊണ്ട് ആ ഒരു റീഫൈനാൻസ് ചെയ്തുകൊണ്ട് അത് വിദേശത്തേക്ക് കൊണ്ടുപോയി വിദേശത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുണ്ടോ?
അത് റെസ്ട്രിക്ഷൻ ഉണ്ട്. വളരെ അത് പാടില്ല എന്ന് ബാങ്കിന്റെ പെർസ്പെക്ടീവിൽ നമുക്കത് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ, പക്ഷെ അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, വളരെ സ്ട്രിക്ട് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിന് ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള അതിന്റെ റിസ്ക് ഫാക്ടർ എത്രയാണെന്ന് നമുക്ക് അസസ് ചെയ്യാനായിട്ട് പാടാണ് ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ അവിടെ നിന്ന് എടുക്കുന്ന ഫണ്ട് ഇപ്പൊ നമ്മൾ സിംഗപ്പൂരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അപ്പൊ സിംഗപ്പൂരിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എത്രയാണുള്ളത് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൺട്രോൾ ഇല്ല. ആ പ്രോപ്പർട്ടിയിൽ നമുക്ക് കൺട്രോൾ ഉണ്ട് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ. പക്ഷെ അതിന്റെ ബോറോ ചെയ്യുന്ന പർപ്പസ് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് യാത്ര എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, റെസ്പോൺസിബിൾ ലെൻഡിങ് എന്ന് പറയുന്നത്, അത് നമ്മൾ അറിഞ്ഞിരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിന് അത്രയും നിയന്ത്രണങ്ങൾ വരുന്നത്.
ഞാൻ ചോദിക്കാനുള്ള കാരണം, നമ്മുടെ പല മലയാളികളും പറയാറുണ്ട്, ഇപ്പൊ നാട്ടിലൊരു വീട് വാങ്ങണമെങ്കിൽ ഇവിടെ നിന്ന് ടോപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ റീഫിനാൻസ് ചെയ്തിട്ട് വാങ്ങാമെന്ന് പറയാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് നിയമവിരുദ്ധമാണോ നിയമവിധേയമാണോ?
നിയമവിരുദ്ധം എന്ന് നമുക്ക് ഒരു വാക്കായിട്ട് പറയാൻ പറ്റില്ല. ചില ബാങ്കുകൾ അത് ചെയ്യുന്ന ബാങ്കുകളുണ്ട്, ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവം. അത് ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യും, അവരുടെ റെഗുലേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓരോ ബാങ്കിന്റെ നിയമവിരുദ്ധം എന്ന് പറഞ്ഞ് നമുക്കത് പറയാൻ പറ്റില്ല ഒരിക്കലും.
തീർച്ചയായും. എന്തായാലും വളരെയധികം നന്ദി ശ്രീ വിൻസ് പ്രമോജ് ജലഞ്ഞിക്കൽ, ഇത്രയും വിശദമായി തന്നെ ഈ വിഷയത്തെക്കുറിച്ച്, റീഫിനാൻസിംഗ് എന്ന വിഷയത്തെക്കുറിച്ച് SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് സംസാരിച്ചതിനെ.
വളരെ സന്തോഷം ടീച്ചു. താങ്ക് യു സോ മച്ച്.
എസ് ബി എസ് മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.